മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ഒരു വചനം വായിക്കാം. കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് പർവ്വതത്തിന്മേൽ കയറി അവിടെ ഇരുന്ന് ആ അരളി ചെയ്ത ആ വചനങ്ങളെ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്നു. അതിലെ ആദ്യത്തെ വചനങ്ങൾ, അവൻ പുരുഷാരത്തെ കണ്ടാതെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു അവരോട് തിരുവായി മൊഴിഞ്ഞ് ഉപദേശിച്ചതാണ്. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരോട് ഉപദേശിച്ച കാര്യമാണ്, നമ്മളെ കർത്താവിന്റെ ശിഷ്യന്മാരാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഇത് എന്ന് നാം ഓർക്കണം. അവിടെ തുടക്കത്തിൽ പറയുന്ന വചനം, അതിന്റെ മൂന്നാമത്തെ വചനം, മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വചനം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറയുമ്പോൾ അതൊരു മനസ്സിലാകാത്ത ഒരു കാര്യം പോലെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ആത്മാവിൽ സമ്പന്നതയല്ലേ വേണ്ടത്, ആത്മാവിൽ ദാരിദ്ര്യം, ആത്മാവിൽ ഒന്നുമില്ലായ്മ, അതാണോ? നമ്മളൊക്കെ മീറ്റിങ്ങിൽ കടന്നു വരുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, പാടുന്നു, ദൈവവഴിയിൽ നടക്കുന്നു, നാൾ കഴിയും തോറും നമ്മൾ ആത്മീയരായിട്ട് സമ്പന്നരായിട്ടല്ലേ വരേണ്ടത്? അങ്ങനെ ഇരിക്കുമ്പോ, അങ്ങനെയാണ് നാം കരുതിയിരിക്കുമ്പോ, ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ എന്ന് ഇവിടെ കാണുമ്പോ അത് പലപ്പോഴും നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാവുകയില്ല. ആത്മാവിൽ ദരിദ്രരായവർ, ഹൂ ആർ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്താ ഈ ആത്മാവിലെ ദാരിദ്ര്യം? നമുക്ക് ചിലപ്പോഴതിനെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാകണമെന്നില്ല. ആത്മാവിലെ ദാരിദ്ര്യം, അതാണ് സ്വർഗരാജ്യം അങ്ങനെയുള്ളവർക്കാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആത്മാവിലുള്ള ദാരിദ്ര്യത്തിനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. പൂവർ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ദരിദ്രാവസ്ഥ, അതെന്താണ്? നമുക്ക് പരിചിതമായ ഒരു കാര്യത്തോടെ ചേർത്ത് ചിന്തിച്ചാൽ അത് കുറച്ചുകൂടെ വ്യക്തമാകും എന്ന് എനിക്ക് തോന്നുന്നു. അതായത്, പണത്തിലെ ദരിദ്രൻ, ദരിദ്രൻ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ദരിദ്രൻ, പണമില്ല, പണത്തിന്റെ കാര്യത്തിൽ, സാമ്പത്തിക കാര്യത്തിൽ ദരിദ്രനായിട്ടുള്ള ഒരാൾ എപ്പോഴും അയാൾ എന്തായിരിക്കും? പണത്തിന്റെ ആവശ്യക്കാരനായിരിക്കും. വളരെ ലളിതമല്ലേ? പണമില്ലാത്ത ഒരാള് എപ്പോഴും എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അയാളുടെ ആവശ്യം? എന്താണ്? പണമാണ്. കാരണം അയാള് ദരിദ്രനാണ്, അയാളുടെ കയ്യിൽ ഇല്ല, പണമില്ല. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഭിക്ഷ യാചിക്കുന്ന ആളുകൾ വരാറുണ്ട്. ഭിക്ഷ യാചിക്കുന്ന ആള്, അവരുടെ പ്രശ്നം എന്താ? ഭിക്ഷക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്തെടുക്കാനും അവരുടെ വിശപ്പടക്കാനും അവരുടെ കുടുംബത്തിന്റെ സംസാരണത്തിനും ഒക്കെ അവരുടെ കയ്യില് സാമ്പത്തിക സൗകര്യങ്ങളില്ല, അവരുടെ കയ്യില് പണമില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവര് നമ്മുടെ അടുത്ത് വന്ന് പണം യാചിക്കുന്നു, പണം തരണേ എന്ന് പറയുന്നു. അവര് പണത്തിന്റെ കാര്യത്തില് ദരിദ്രരാണ്. അതുകൊണ്ട് അവരെന്തായിരിക്കുന്നു? അവരെപ്പോഴും പണത്തിന്റെ ആവശ്യക്കാരായിരിക്കുന്നു. ഈ ഒരു കാര്യം നമ്മൾ ഈ കാര്യത്തോടെ ചേർത്ത് ചിന്തിച്ചാൽ നമുക്ക് വ്യക്തതയുണ്ട്. ആത്മാവിൽ ദരിദ്രരായ ഒരുവൻ അവനെന്തായിരിക്കും? എപ്പോഴും ഓ ആത്മാവിന്റെ കാര്യത്തിന് വേണ്ടി ആവശ്യക്കാരനായിരിക്കും. അതിന് ഹീസ് ഇൻ നീഡ്, അവൻ ആവശ്യത്തിലായിരിക്കും. നാം പലപ്പോഴും ഈ ഭിക്ഷക്കാരെ വീടുകളിലൊക്കെ വരികയും ഒക്കെ ചെയ്യുന്ന ആളുകളോട് ചിലപ്പോ ആരെങ്കിലും പറയുക, ഇന്നില്ല, താനെ കഴിഞ്ഞ ദിവസം വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞാലും ഭിക്ഷക്കാരൻ എന്തില്ല? ഭിക്ഷക്കാരൻ ആ കാര്യത്തിൽ, കഴിഞ്ഞ ദിവസം എന്നോട് ഇവിടുത്തെ സാറ് മോശമായിട്ട് പെരുമാറി, ഒരു ഭിക്ഷക്കാരന്റെ അന്തസ്സിന് ചേരാത്ത നിലയിൽ എന്നോട് പെരുമാറിക്കളഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇന്ന് ഈ വീട്ടിൽ പോകുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരൻ തീരുമാനിക്കുമോ? ഇല്ല. ഭിക്ഷക്കാരൻ എന്തില്ല? നിങ്ങളുടെ ഈ സോക്കോളുടെ അന്തസ്സില്ല. അവന് അവന്റെ ആവശ്യമാണ് വലുത്. അവന്റെ ആവശ്യമാണ് അവനെ സംബന്ധിച്ചിടത്തോളം വലുത്. അവനതുകൊണ്ട് നിർലജ്ജം. പിന്നെയും നേരം വിളക്കുമ്പോൾ, കോളിംഗ് ബെൽ അടിച്ച് നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ അതേ മുഖം. അയാൾ എന്താണ്? അയാള് സ്വയത്തെ കുറിച്ചുള്ള ഒരു അഭിമാനം പോലും ഇല്ലാതെ വണ്ണം അയാൾ പണത്തിന്റെ ആവശ്യത്തിലാണ്. പ്രിയമുള്ളവരെ, നാം ഈ നിലയിൽ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ആവശ്യത്തിലായിരിക്കുന്നു? ഓ, ആത്മീയമായ ഒരു ദരിദ്രാവസ്ഥ നമ്മൾ ഉണ്ടെങ്കിലേ ആത്മാവിനായിട്ട് നാം ആ നിലയിൽ ദാഹിക്കുകയുള്ളൂ. നിർലജ്ജം, ഓ, ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരിക്കുക, അതിനായിട്ട് വാഞ്ചിക്കുക, അതിനായിട്ട് പിന്നെയും പിന്നെയും ചെല്ലുക. ആ അങ്ങനെ ഒരവസ്ഥ അതുള്ളവരാരാണ്? അവര് ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവാന്മാരാണ്. കേവലം ആത്മാവിന് ദരിദ്രനായിരിക്കുന്നു എന്നുള്ളതല്ല, ആത്മാവിന് ദരിദ്രനായിരിക്കുന്നു എന്നുള്ളത് നിന്നെ ഒരു ആവശ്യത്തിലേക്ക് നടത്തുന്നുണ്ട്. എന്താ, ദൈവമേ എന്നെ കൊണ്ട് അത് പറ്റുകയില്ല, എനിക്ക് തന്നെ ഇത് കൊണ്ടുപോകാൻ പറ്റുകയില്ല, കർത്താവെ ഈ സാഹചര്യത്തെ നേരിടാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല, കർത്താവെ എനിക്ക് വരുന്ന ഈ പരീക്ഷയുടെ മുമ്പിൽ എന്നെ കൊണ്ട് നിൽക്കാൻ ഒക്കുകയില്ല. നമ്മുടെ ഒരു ബലമില്ലാതെ കർത്താവിന്റെ അടുക്കൽ ചെന്ന് ഓ അവന്റെ ആ കവാടത്തില് പിന്നെയും പിന്നെയും മുട്ടിക്കൊണ്ടിരിക്കുക. നാം ഒരു പാട്ടില്, പഴയ ഒരു പാട്ടിൽ അങ്ങനെ പറയുന്നുണ്ട്, അവന്റെ ഗോപുരവാതിലില് മുട്ടിക്കൊണ്ട് അവന്റെ ദയക്കായി കാത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗ്യവാൻ എന്ന് ഒരു വരികള് പഴയ ഒരു പാട്ടിലുണ്ട്. പ്രിയമുള്ളവരെ, നാം ആ നിലയില് ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈനംദിന ജീവിതത്തിൽ നാം ദൈവത്തിന്റെ മുൻപാകെ അപേക്ഷിക്കുന്നവരാണോ, മുട്ടിക്കൊണ്ട് നിൽക്കുന്നവരാണോ, അങ്ങനെ ആയിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. നമ്മൾ എത്ര വർഷത്തെ പരിചയമുണ്ട്, ഇതല്ല പ്രശ്നം. ചിലര് 25 കൊല്ലമായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രയോഗം എടുത്തു പറഞ്ഞാൽ കൃഷ്ണ അസംബ്ലിയിൽ കഴിഞ്ഞ കാൽ ശതാബ്ദത്തെ സർവീസ് എനിക്കുണ്ട്. ഇവിടെ ദൈവ വേല ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് കൂടി വരാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. അപ്പോ 25 വർഷത്തെ എനിക്ക് ഇതിന്റെ അകത്ത് പരിചയമുണ്ട് എന്ന് പറഞ്ഞ് നീ വരുമ്പോ അങ്ങനെ ഒരാളെ അല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ഓ, 25 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിലും നീ എന്താണ് ഇന്നും ഇന്നും ദൈവസഭയിൽ ആദ്യമായി വരുന്നവനെ പോലെ, ഓ, ദൈവത്തിന്റെ മുൻപാകെ ആവശ്യക്കാരനായിട്ട് ദൈവമേ നീ കരുണ ചെയ്യണം, നീ എനിക്ക് കൃപ തരണം, നീ കൃപ തന്നാലേ എനിക്ക് എന്നെ തന്നെ താഴ്ത്താനായിട്ടൊക്കൂ, താഴ്ത്തിയാലേ കൃപ ലഭിക്കൂ. ഒരു ഒരു നാണയം പോലെയാണ് പലപ്പോഴും അതെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് താഴ്മ കിട്ടണമെങ്കിൽ എന്ത് വേണം, അല്ല, കൃപ കിട്ടണമെങ്കിൽ താഴ്മ വേണമെന്ന് പറയാറുണ്ട്. ആട്ടെ, ഈ താഴ്മയോ, താഴ്മ നമുക്ക് സ്വയം ഉത്പാദിപ്പിക്കാൻ പറ്റുമോ? ഇല്ല, താഴ്മയും ദൈവം തന്നാലേ ഒക്കുള്ളൂ. അപ്പോ താഴ്മ ദൈവം തരണം, ഓ, താഴ്മ കൃപ ദൈവം തരണം, കൃപയ്ക്ക് വേണ്ട താഴ്മ ദൈവം തരണം, ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ പിന്നെയും പിന്നെയും മുന്നോട്ട് പോവുക. നോക്കുക, ദൈവത്തിന്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ ഒക്കാത്ത തരം നിസ്സഹായതയിലാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. അത് കണ്ടെത്തി ഓരോ ദിവസവും അവന്റെ പടിവാതുക്കൾ ജാഗരിക്കുന്നവൻ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അവനുള്ള. പ്രിയമുള്ളവരെ, ഇന്ന് നാളുകൾ കഴിഞ്ഞപ്പോ നമുക്ക് ആത്മാവിലെ ദരിദ്രാവസ്ഥ മാറി ഇപ്പൊ ചില കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ള നിലയിലാണോ നമ്മൾ ആയിരിക്കുന്നത്? ഞാനൊരു ദൈവഭൃത്യൻ, വളരെ വിശുദ്ധനായ ഒരു ദൈവദാസൻ, എനിക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാൾ, അദ്ദേഹം ഒരിക്കല് പറയുണ്ടായി, ദിവസവും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ടുള്ള കൃപ തരണേ. ഓരോ ദിവസത്തെയും പ്രാർത്ഥന അതാണ്, കർത്താവേ ഇന്ന് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ടുള്ള നിന്റെ കൃപ എനിക്ക് വേണം. എന്ന് വെച്ചാൽ എന്താ, നിന്റെ കൃപയില്ലാതെ അത് പറ്റിയില്ല, എന്നെ കൊണ്ട് അത് പറ്റിയില്ല. ഞാൻ എത്രയോ വർഷം വിശ്വാസത്തിൽ അറിയപ്പെടുന്ന ഒരു വിശുദ്ധൻ എന്നുള്ള നിലയിൽ ഒക്കെ ആളുകളൊക്കെ അങ്ങനെയൊക്കെ പറയുന്നു, പക്ഷേ എനിക്കറിയാം എന്റെ നിസ്സഹായത ഏത് മനുഷ്യരും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ എന്ന് പറയുന്നത് പോലെ, സത്യത്തിൽ നമുക്കറിയാം നമ്മുടെ നിസ്സഹായത, അതൊന്ന് കാണണമെന്നുള്ളതേ ഉള്ളൂ. പലരും പലപ്പോഴും അത് കാണുന്നില്ല. നമ്മൾ എത്ര നിസ്സഹായരാണ്, ദൈവകൃപ തരാതെ നമുക്കൊരു വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട് കഴിയുകയില്ല, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. ഇത് നമ്മളൊന്ന് കണ്ടിരുന്നെങ്കിൽ നമ്മളെപ്പോഴും ആത്മാവിലെ ദരിദ്രരായിട്ട് ദൈവസന്നിധിയിലായിരുന്നേ. നമ്മെ പലരെ സംബന്ധിച്ചും സ്വാഭാവികമായ പല കഴിവുകളുണ്ട്. ചിലർക്ക് പാട്ട് പാടാൻ കഴിവുണ്ടായിരിക്കും, ചിലർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ കഴിവുണ്ടായിരിക്കും. മീറ്റിംഗ് സംഘടിപ്പിക്കാൻ കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തില്ല, അദ്ദേഹം പലപ്പോഴും ആത്മാവിലെ ആ ദരിദ്രാവസ്ഥ അറിയാതെ തന്റെ അനുഭവത്തിൽ നിന്നും തന്റെ ഇത്രയും നാളത്തെ പരിചയത്തിൽ നിന്നും ഒക്കെ അതിനെ സംഘടിപ്പിക്കാനായിട്ട് അങ്ങ് പോവുക. എന്നാൽ ഈ സഹോദരനെ തന്നെ ഒരു പാട്ട് പാടാൻ എന്ന കാര്യം ചുമതല ഏൽപ്പിച്ചാലോ, അപ്പോഴയാള് ദൈവസന്നിധി എനിക്ക് കർത്താവേ എനിക്ക് പാടാനൊക്കെ എന്നെ ഒരു ഇതിന് പകരം സഹോദരന്മാർ ഇത് മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന പരിപാടി എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാനത് ഭംഗിയായിട്ട് ചെയ്തോളായിരുന്നു. പക്ഷെ ഇവരെല്ലാം കൂടെ എന്നെ പാട്ട് പാടാനാണ് ഇപ്പൊ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് എനിക്കിത് ഇത് അങ്ങാടിമരം തന്നോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് പാട്ട് എനിക്ക് ഒരു ഒരു വാസനയില്ല, നീ തന്റെ കൃപ തന്നാലേ പറ്റുകയുള്ളൂ എന്നുള്ള നിലയിൽ അയാള് ദൈവത്തെ അന്വേഷിക്കുന്ന കാണാം. ഞാൻ എന്താ പറഞ്ഞു വരുന്നത്, നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ റിസോഴ്സസ് ശൂന്യമാകുമ്പോഴേ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുള്ളൂ, ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാറുള്ളൂ. എന്നാൽ ഓ പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാൾ തന്നെ അയാളെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോ അല്ലെങ്കിൽ അതിന് മുതിരുമ്പോ ദൈവമേ എന്നെ കൊണ്ട് പറ്റുകയില്ല, എന്നെ കൊണ്ട് കഴിയില്ല, അതൊരു അസത്യ പ്രസ്താവനയല്ല, മറിച്ച് ദൈവം കൃപ ചെയ്യാതെ അത് പറ്റുകയില്ല എന്ന് കണ്ടെത്തി ദൈവം വാകെ അതിനായിട്ട് യാചിക്കുന്ന ആ ഒരവസ്ഥയില് ആത്മാവിനെ ഒരു ദരിദ്രാവസ്ഥയിൽ അയാൾ അയാളുടെ സ്ട്രോങ് പോയിന്റിൽ പോലും ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നാം അങ്ങനെയാണോ? നാം അങ്ങനെയാണോ? പലപ്പോഴും നമുക്ക് കഴിവുള്ള പല കാര്യങ്ങളും ആ നാല് വിരുന്നുകാർ ഒന്നിച്ചു വന്നാലും ഓ ഭക്ഷണം തയ്യാറാക്കാൻ നമുക്കറിയാം. അപ്പോ നമുക്കന്നേരം കർത്താവിനെ എന്ത് വേണ്ട, കർത്താവിനെ ആശ്രയിക്കാതാണെങ്കിലും എനിക്കിതങ്ങ് ചെയ്യാം എന്നുള്ള നിലയിൽ സ്വയം പര്യാപ്തത നേടിയവരാണോ നമ്മൾ? അതിൽ നിന്ന്, ആ സ്വയം പര്യാപ്തതയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കും. ഒരുപക്ഷെ സഹോദരൻ നിനക്കത് കഴിവുണ്ടായിരിക്കാം, എങ്കിലും ദൈവസന്നിധിയില് നിസ്സഹായതയോടെ ചെന്ന് കർത്താവേ നീ കൃപ തന്നില്ലെങ്കിൽ ഇത് പറ്റുകയില്ല എന്നുള്ള ആ മനോഭാവം, ആ മനോഭാവം അതൊരു കാപട്യമല്ല, മറിച്ച് ശരിക്കും ആ ഒരു പൊസിഷനിൽ വന്ന് നമ്മൾ ദൈവസന്നിധിയിലെ കാര്യങ്ങളെ നോക്കുകയും ദൈവത്തോടെ കൃപ യാചിക്കുകയും ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ, പ്രിയമുള്ളവരെ, അത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ ആവശ്യമുണ്ട്, കർത്താവിനെ ആവശ്യമുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, പല വർഷങ്ങളുടെ പല നാളുകളുടെ പരിചയം കൊണ്ട് പല കാര്യങ്ങളും ദൈവത്തെ വേണ്ടാത്ത നിലയിലുള്ള ഒരു സ്വയം പര്യാപ്തത നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം, ഓ നാം ആത്മാവിലെ ദരിദ്രാവസ്ഥ നമുക്ക് എവിടെയോ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് ദൈവസന്നിധിയില് വീണ്ടും പറയാം, കർത്താവേ ഞാൻ എപ്പോഴും നിന്റെ മുമ്പാകെ ആത്മാവിലെ ദരിദ്രനായിട്ട് നിൽപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമേ എന്റെ കഴിവുകളിലോ എന്റെ പരിചയത്തിലോ ഊന്നി കർത്താവേ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അതൊരു ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് മാത്രമല്ല, ഒരു ഒരു ക്രിസ്തീയ ജീവിതം, ദൈനംദിന ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ടും ദൈവത്തിന്റെ കൃപയില്ലാതെ പറ്റിയില്ല. നാം ഇത് പലപ്പോഴും പറയാറുണ്ട് പറയാറുണ്ട്, പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ എത്ര ക്യുക്കായിട്ടാണ് നമ്മൾ സഹോദരൻ അങ്ങോട്ട് മാറി വെച്ച് ഞാനത് ചെയ്ത് കാണിക്കാം എന്ന് പറയുന്നത്. കാര്യം നമുക്കത് ചെയ്യാൻ കഴിവുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തോടടുത്ത് വരുമ്പം നമ്മൾ മറ്റൊരാളെ മാറ്റി നിർത്തി സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചങ്ങ് ചെയ്തു പോവുക, അതിന് പകരം അവന് വേണ കർത്താവേ ഓരോ നിമിഷവും ഓരോ ദിവസവും. പണ്ടൊരു ഇംഗ്ലീഷ് പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ടായിരുന്നു, ഒരു ക്രിസ്തീയ ഗാനമുണ്ടായിരുന്നു. അതിലെ ആ പാട്ടുകാരൻ എഴുതി, കർത്താവേ നിന്നെ എനിക്ക് ഓരോ മണിക്കൂർ തോറും ആവശ്യമുണ്ട്, ഓരോ മണിക്കൂറിലും നിന്നെ ആവശ്യമുണ്ട്. അത് പിന്നീട് ഒരാളെ തിരുത്തി, കർത്താവേ നിന്നെ എനിക്ക് ഓരോ നിമിഷത്തിലും ആവശ്യമുണ്ട്. ഒരു മണിക്കൂർ ഒരു വലിയ സമയമായിട്ട് തോന്നി, ഒരു നിമിഷത്തിൽ നിന്റെ കൃപയില്ലാതെ എനിക്ക് പറ്റുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ആ നിലയില് കർത്താവേ എന്റെ കയ്യിലുള്ള റിസോഴ്സസ് അതുകൊണ്ട് എനിക്ക് പറ്റുകയില്ല ആ ഭിക്ഷക്കാരനെ പോലെ പിന്നെയും പിന്നെയും ദൈവസന്നിധിയിലെ നിർലജ്ജം ചെന്ന് മുട്ടുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലാത്ത ഒരു തരം സ്വയം പര്യാപ്തതയിൽ നമ്മൾ എത്തിച്ചേരുമ്പോ നമ്മൾ ആത്മാവിലെ ദരിദ്രാവസ്ഥ വിട്ടുപോയി, ദരിദ്രാവസ്ഥ വിട്ടുപോയി. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിലെ ശോധന ചെയ്യാം. നമുക്ക് അങ്ങനെ ആത്മാവിലെ ഒരു ദരിദ്രാവസ്ഥയുള്ള ഒരാളുടെ ലക്ഷണം എന്താ? അയാള് പലപ്പോഴും ദൈവത്തിന്റെ അടുത്ത് ചെന്ന് കൃപ ചോദിച്ചതിനു ശേഷം മാത്രമേ അതിൽ ഏർപ്പെടാനായിട്ട് തയ്യാറാവുകയുള്ളൂ. നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ നാം ഒരു മനോഹരമായ കാഴ്ച കാണുന്നുണ്ടല്ലോ. നെഹെമ്യാവ് എന്ന് പറയുന്നത് അന്നത്തെ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. അവന് അവിടെ ആയിരിക്കുമ്പോ ഇതാ അവന് ചില ആളുകൾ വന്നിട്ട് യെരുശലേമിന്റെ മതില് തീ വെച്ചും അതിന്റെ വാതിലുകൾ ചുട്ടും കിടക്കുന്നതായിട്ട് പറഞ്ഞപ്പോ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് അറിഞ്ഞപ്പോ അവന് അർത്ഥശിഷ്ട രാജാവിന്റെ സന്നിധിയില് ഈ കാര്യം ദൈവസന്നിധിയിൽ അർപ്പിച്ചതിന് ശേഷം അർത്ഥശിസ്ത രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രംഗമാണ് രണ്ടാമധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നെഹമ്യാവിന്റെ പുസ്തകം രണ്ടാമധ്യായം. അവിടെ രാജാവ് അവനോട് ചോദിക്കുകയാണ്. മൂന്നാമത്തെ വചനത്തിൽ വരുമ്പോൾ രാജാവ് അവനോട് ചോദിക്കുന്നു, എന്റെ രണ്ടാമത്തെ വചനം, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പാനപാത്രവാഹകന്റെ മുഖം വാടാനായിട്ട് ഇടയാകരുത്. കാരണം രാജാവ് കുടിക്കുന്നതിന് മുമ്പ് പാനപാത്രവാഹകനാണ് ആ കാര്യം ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു കുഴപ്പവുമില്ല, അതിലെ വിഷമൊന്നും ചേർത്തിട്ടില്ല എന്നുള്ള നിലയിൽ അത് ഉറപ്പുവരുത്തി രാജാവിന് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള പാനപാത്രവാഹകന്റെ മുഖം വിഷണ്ണമായിട്ടിരുന്നാൽ ഓ, അവനും രാജാവിനെതിരെ ഒരു പ്ലോട്ടില്, അത് ഒരു ഗൂഢാലോചനയില് പങ്കാളിയാണോ എന്ന് പോലും സംശയിക്കാം. അതുകൊണ്ട് രാജാവ് അത് ചോദിച്ചപ്പം അവൻ ഭയപ്പെട്ടു. അതിന്റെ മൂന്നാമത്തെ വാക്യം നോക്കുക, അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറയുന്നു. അപ്പോഴേ രാജാവ് അതിന്റെ നാലാമത്തെ വാക്യം, രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, രാജാവിന് തിരുവുള്ള ഉണ്ടായിട്ട് നോക്കുക, രാജാവ് രഹമ്യാവിനോട് ചോദിക്കുന്നു, രഹമ്യാവേ ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ഉടനെ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ, ഞാൻ ഉപവാസത്തിനൊക്കെ ശേഷമാണ് രാജസന്നിധിയിൽ നിൽക്കുന്നത്, കണ്ടോ കണ്ടോ കാര്യങ്ങള്, ദേവദാസന്റെ പ്രാർത്ഥനയ്ക്കൊപ്പം കാര്യങ്ങൾ വരുന്നത് കണ്ടോ. ആ നിലയിലല്ല, അവൻ ആത്മാവിലെ ദരിദ്രനായിരുന്നു. അവൻ എന്ത് ചെയ്തു? അവന് വളരെ ക്യുക്കായിട്ടുള്ള ഒരു പ്രയർ, ഒരു വളരെ വേഗത്തിലുള്ള ഒരു പ്രാർത്ഥന കഴിച്ചു. രാജാവ് ചോദിച്ച് മറുപടിക്ക് കാക്കുക, അവിടെ നിന്ന് നീണ്ട ഒരു പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ഉച്ചത്തിലുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് സമയമില്ല, വളരെ നിശബ്ദതയില് വളരെ പെട്ടെന്നൊരു പ്രാർത്ഥന കഴിച്ചിട്ടാണ് രാജാവിനോട് സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ആത്മാവിലെ ദരിദ്രാവസ്ഥയിലാണെങ്കിൽ നമുക്ക് ആ നിലയിലല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. അതുപോലെ തന്നെ കർത്താവിന്റെ സന്നിധിയില് നമുക്ക് പലപ്പോഴും ശാസനകൾ ലഭിക്കുന്ന രംഗങ്ങൾ കടന്നു വരാം. അങ്ങനെ വരുന്ന ഘട്ടത്തിലും ദൈവത്തിന്റെ അടുത്തല്ലാതെ പോകാനൊക്കുന്നില്ല, ദൈവത്തെ വിട്ടെനിക്ക് പോകാൻ കഴിയുകയില്ല എന്നുള്ള ഒരു നിസ്സഹായത ആത്മാവിൽ ദരിദ്രനായവന്റെ മറ്റൊരു ലക്ഷണമാണ്. ആത്മാവിലെ ദാരിദ്ര്യാവസ്ഥ നമുക്കുണ്ടോ എന്നുള്ള കാര്യം തെളിയിക്കപ്പെടുന്ന രംഗങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോ നമുക്ക് പല കാര്യങ്ങളെ കുറിച്ച് അപേക്ഷകളുണ്ട്. അതെല്ലാം അർപ്പിച്ചതിന് ശേഷവും നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു കാര്യം ചെയ്യാനായിട്ട് തുനിയുമ്പോഴും നമ്മുടെ നിസ്സഹായത കണ്ടിട്ട് ദൈവത്തിന്റെ അടുത്ത് വീണ്ടും ഒരു അപേക്ഷ കഴിച്ച് ആ നിലയില് മാത്രമേ ദൈവത്തിന്റെ സഹായം തേടിയ ശേഷം മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള നിലയില് നമ്മിൽ തന്നെ ബലമില്ലാത്തവരായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ പലപ്പോഴും സഭയില് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവര്, ഉത്തരവാദിത്തമുള്ളവരൊക്കെ ഒരു ശാസന നൽകുമ്പോഴും അതിന്റെ മുമ്പാകെയും ഇടറി പോകാതെ, കർത്താവ് എനിക്ക് വേറെ കൂട്ട് പോകാനായിട്ടില്ല എന്നുള്ള നിലയിൽ കർത്താവിനെ മുറുകെ പിടിക്കുന്ന അവസ്ഥയും ആത്മാവിലെ ദരിദ്രരായവരുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാം. അപ്പോസ്തലനായ പത്രോസിനെ കർത്താവ് ശാസിച്ചിട്ടുള്ള അത്രയും വേറെ ആരെയും ശാസിച്ചിട്ടില്ല ശിഷ്യന്മാരിൽ. നമ്മൾ പലപ്പോഴും വിചാരിക്കും യൂദായെയാണ് ഏറ്റവും ശാസിക്കേണ്ടതെന്ന്. എന്നാൽ പത്രോസിനെയാണ് ഏറ്റവും വളരെ ഗൗരവത്തോടെ കർത്താവ് ശാസിച്ചിട്ടുള്ളത്. ഒരു സന്ദർഭത്തില് കർത്താവ് അവനോട് പറഞ്ഞല്ലോ, പത്രോസെ നീ എന്നെ വിട്ടുപോ സാത്താനെ എന്ന് പറഞ്ഞ് സംബോധന ചെയ്ത് നോക്കുക, സാത്താനെ നീ എന്റെ പിന്നിൽ പോ എന്ന് പറഞ്ഞ് വളരെ കർശനമായിട്ട് താക്കീത് ചെയ്യും. താക്കീത് ചെയ്തപ്പോ പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് കർത്താവിനെ വിട്ടു പോയോ? കർത്താവിനെ വിട്ടു പോകാനായിട്ട് അവന് പറ്റിയില്ല. അവൻ പറഞ്ഞു, അവന് ആ നിലയിലുള്ള ശാസനം സ്വീകരിച്ച ശേഷവും, കർത്താവ് നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? പിന്നീട് ഒരു സന്ദർഭത്തിന് പത്രോസ് പറഞ്ഞ ഒരു കാര്യമാണത്, നിത്യജീവന്റെ വഴികൾ നിന്റെ പക്കലുണ്ടല്ലോ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? നിങ്ങൾക്കും പോയി കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിച്ച ആ രംഗത്ത് അവൻ പറഞ്ഞ അതേ മറുപടിയാണ് അവന്റെ എപ്പോഴത്തെയും മനോഭാവം. പ്രിയമുള്ളവരെ, അവന് ആത്മാവില് ദരിദ്രനായിരുന്നു. എന്നാൽ അങ്ങനെയല്ലാത്ത ഒരുവനായിരുന്നു യൂദ. യൂദായെ സംബന്ധിച്ച് എന്താ? യൂദായെ സംബന്ധിച്ച് കർത്താവ് ഒരു ചെറിയ തിരുത്തൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. നാം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് അത് കാണുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗങ്ങൾ എടുത്ത് നോക്കുന്നില്ല. അവിടെ യൂദായെ കർത്താവ് ചെറുതായിട്ട് അവൻ പറഞ്ഞ ഒരു അഭിപ്രായം സ്വീകരിക്കാതിരുന്നു. വെൺകൽഭരണി ഉടച്ച ആ സ്ത്രീയുടെ കാര്യത്തില് യൂദ ഇസ്കരിയോത്തായി യൂദയും ചില അഭിപ്രായം പറഞ്ഞു. പക്ഷെ കർത്താവ് അഭിപ്രായം സ്വീകരിക്കാതെ അവളെ വിടുക, അവളെ നല്ല കാര്യമാണ് ചെയ്തത് എന്ന് പറഞ്ഞ് യൂദ പറഞ്ഞ അഭിപ്രായത്തെ സ്വീകരിക്കാതെ ആ പരസ്യമായ സ്ഥലത്ത് വെച്ച് അത് കൈക്കൊള്ളാതെ, എന്നാൽ അവനെ ശാസിച്ചില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. പത്രോസിനെ ശാസിച്ചതുപോലെ ശാസിച്ചില്ല, അവനെ പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഫലം എന്തായിരുന്നു? ഫലം നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവനെന്ത് ചെയ്തു? അതിന്റെ തൊട്ട് താഴെ ആ രംഗം അവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ട് തൊട്ടു താഴെ പറയുന്നത്, യൂദ ഉടനെ തന്നെ ചെന്ന് ഓ മഹാപുരോഹിതന്മാരെ കണ്ട് യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന കാര്യത്തില് അച്ചാരം വാങ്ങിയ കാര്യമാണ് കാണും. നോക്കുക, ഒരു ചെറിയ ശാസ്ത്രം സ്വീകരിപ്പാനായിട്ട് മനസ്സില്ലാതെ അതിന്റെ ഉൾഭാഗം ഇടറിപ്പോയി കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരുവനായിട്ട് യൂദ തീർന്നു. എന്തുകൊണ്ടാ? അവനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിലെ ദാരിദ്ര്യാവസ്ഥ, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അവന് കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല. അവനെ സംബന്ധിച്ച് അവൻ വളരെ ശക്തനായിരുന്നു. അവനെ മറ്റ് ശിഷ്യന്മാരൊക്കെ ഗലീലക്കാരായിരുന്നപ്പം ഇവൻ എവിടുത്തുകാരനാണ്? ഇവൻ യഹൂദ്യക്കാരനാണ്. മഹാപുരോഹിതന്മാരെയൊക്കെ നേരിട്ടറിയാം, പല പരിചയങ്ങളുണ്ട്. യെരുശലേം നഗരത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും അവന് പിടിപാടുകളുണ്ട്. അങ്ങനെയുള്ളവൻ ആത്മാവിലെ ദരിദ്രാവസ്ഥ അവൻ അറിഞ്ഞിട്ടില്ല. അവൻ അവന്റെ ഔന്നത്യത്തിന് നിൽക്കുമ്പോ അവിടെ ലഭിച്ച ഒരു ചെറിയ കറക്ഷൻ പോലും ഏറ്റെടുക്കാനൊക്കാതെ, നിഗളത്തിന് അവന് നിൽക്കുമ്പോ അവിടെ ലഭിച്ച ഒരു ചെറിയ തിരുത്തൽ പോലും സ്വീകരിപ്പാനൊക്കാതെ കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അവനെ മാറിപ്പോകുന്നത് നാം കാണും. അതേസമയം പത്രോസിന് വേറൊന്നും പോകാനായിട്ടില്ല. അവനൊരു പാവപ്പെട്ട ഗലീലക്കാരനായ ഒരു മുഖവനാണ്. മറ്റു തൊഴിലൊന്നും പറഞ്ഞുകൂടാ, കർത്താവിനെ വിട്ട്, കർത്താവെ നീ എന്നെ ശാസിച്ചാലും നീ എന്നെ പൊച്ചോളം പറഞ്ഞാലും നിന്നെ വിട്ട് ഞാൻ പോവുകയില്ല എന്നുള്ള ഒരു നിസ്സഹായത അവൻ ജീവിതത്തിൽ ഉടനീളം കൊണ്ട് നടന്നിരുന്നു. അതാണ് അവനെ ആത്മാവിലെ ദരിദ്രനായിട്ട് സൂക്ഷിച്ച ആ ഒരു മനോഭാവം. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ചെറിയ കാര്യങ്ങളുടെ മുമ്പാകെ പിണങ്ങിപ്പോകുന്നുണ്ടോ? അതോ അത് ഏറ്റെടുക്കത്തക്കവണ്ണം നമ്മൾ ആത്മാവിലെ ദരിദ്രരാണോ? പലപ്പോഴും എങ്ങനെയാ ഒരു കറക്ഷൻ നമുക്ക് ഏറ്റെടുക്കാനായിട്ട് ഒക്കുന്നത്, ഒരു തിരുത്തൽ ഏറ്റെടുക്കാനായിട്ട് ഒക്കുന്നത്? ഒരു ഒരു പുറത്തു നിന്നുള്ള ഒരു ഉപദേശം, ഒരു കറക്ഷനെ ഒരു പാത്രത്തിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെ സങ്കല്പിക്കുക. ഒരു പാത്രം അത് ശൂന്യമായിരുന്നാലേ അതിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തെ അതിന് ഉൾക്കൊള്ളാനായിട്ട് കഴിയുള്ളൂ. അതേസമയം പാത്രം നിറഞ്ഞിരുന്നാലോ പുറത്തുനിന്ന് ലഭിക്കുന്ന ആ ഉപദേശം അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല, അത് അങ്ങൊഴുകിപ്പോകും. നമുക്ക് മറ്റുള്ളവരുടെ കൈകളിൽ നിന്ന് ആ നിലയിൽ ഒരു കറക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ അത് കാണിക്കുന്നത് നമ്മുടെ പാത്രം വളരെ നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നിറഞ്ഞിരിക്കുന്നു, നമ്മളെക്കുറിച്ച് തന്നെയുള്ള ചിന്തകൾ, നമ്മളെക്കുറിച്ച് തന്നെയുള്ള അഭിപ്രായങ്ങൾ. ഇതുകൊണ്ട് നമ്മുടെ പാത്രം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് വെളിയിലോട്ട് ഒഴുകിപ്പോകുകയുള്ളൂ. യൂദായെ സംബന്ധിച്ച് അതാണ് സംഭവിച്ചത്. അവൻ നിറഞ്ഞവനായിരുന്നു. അവിടേക്ക് കർത്താവ് കൊടുത്ത ഒരു ഉപദേശം അത് ഉൾക്കൊള്ളാനാകാതെ വണ്ണം അത് ഒഴുകിപ്പോയി. അവൻ അവസാനം കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയിലെത്തി. അക്കൽദാമയില് നമുക്കറിയാം, ചോരപ്പൂക്കളൊക്കെ വിരിയിച്ചുകൊണ്ട് അവന് നരകത്തിന്റെ അടിത്തട്ടിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഒരു അന്ത്യമായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. എന്നാൽ പത്രോസിന് കർത്താവ് അതിനേക്കാൾ വലിയ ശാസന കൊടുത്തിട്ടും അത് ഉൾക്കൊള്ളാൻ തക്കവണ്ണം അവന്റെ പാത്രം ശൂന്യമായിരുന്നു, ആത്മാവിലെ ദരിദ്രനായിരുന്നു. പ്രിയമുള്ളവരെ, കാര്യങ്ങളോട് അടുത്ത് വരുമ്പോ നമുക്ക് ഞങ്ങൾ ആത്മാവിൽ ദരിദ്രരാണ് എന്നൊക്കെ നമുക്ക് പലപ്പോഴും പറയാനായിട്ട് കഴിയും. പക്ഷേ അതാണോ എന്ന് തെളിയിക്കുന്ന രംഗങ്ങൾ ഈ നിലയിലുള്ള രംഗങ്ങളാണ്. ഇയ്യോബിനെ നോക്കുക. ഇയ്യോബ് ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. പക്ഷേ ആ ഇയ്യോബ് താൻ ദൈവഭക്തനായിരുന്നു എന്നുള്ളത് തന്റെ തലയ്ക്ക് പിടിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇയ്യോബ് എന്ത് പറയുന്നു? കർത്താവെ, ദൈവമേ, നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും. നോക്കുക, ഇത്ര നിസ്സഹായനായ മറ്റൊരു മനുഷ്യനുണ്ടോ? നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും. അവിടെ ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞു, നല്ല കാര്യം പറഞ്ഞു കൊടുത്തു. ഏതാ നല്ല കാര്യം എന്നുള്ള സിംഗിൾ കൊട്ടേഷൻ. എന്താ അവള് പറഞ്ഞു കൊടുത്തത്? നീ എന്തിനാ നിന്റെ ഭക്തി ഇനിയും മുറുകെ പിടിക്കുന്നത്? ആത്മാഭിമാനമുള്ള ആരെങ്കിലും ഇനി കർത്താവെന്നും ഭക്തി എന്നും പറഞ്ഞ് നിൽക്കുമോ? ഓ, അവൾ അഭിമാനത്തിന്റെ ഭാഗത്തായിരുന്നു, സ്വന്തം മതിപ്പിന്റെ ഭാഗത്തായിരുന്നു. നീ എന്ത് ചെയ്യണം? നീ നിന്റെ ഈ കർത്താവിനെ ത്യജിച്ച് പറഞ്ഞിട്ട് നീ പോയി മരിക്ക എന്നുള്ള നല്ല ആലോചന, നല്ല എന്നുള്ള വീണ്ടും സിംഗിൾ കൊട്ടേഷൻ അവളെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇയ്യോബ് എന്തായിരുന്നു? ഇയ്യോബ് പറഞ്ഞു, ഞാൻ അതിന് വഴിപ്പെടുന്നില്ല. ഞാന് കർത്താവേ നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും. ആ നിസ്സഹായതയിലായിരുന്നു ഇയ്യോബ് ആയിരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു നിസ്സഹായതയിലായിരിക്കാനായിട്ട് കഴിയുമോ? ഓ, ഇയ്യോബിനെ പരീക്ഷിക്കുന്ന ആ രംഗത്ത് പിശാച് ദൈവത്തോട് പറഞ്ഞതാണ്, അവനെ തൊട, അപ്പം അവനെന്ത് ചെയ്യും, നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും എന്ന് പിശാച് പറഞ്ഞതാണ്. അതേപോലെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇയ്യോബിന്റെ ഭാര്യ വന്നിട്ട് പറയുന്നത്. രണ്ട് വാക്യങ്ങൾക്ക് താഴെ നമ്മളത് എടുത്തു നോക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ എന്താ കാര്യം കാണുന്നുണ്ട്. നമുക്ക് എടുത്ത് വായിക്കാനായിട്ട് സമയമില്ല. ഇയ്യോബിന്റെ ഭാര്യ അത് കഴിഞ്ഞിട്ട് രണ്ട് വാക്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. നീ ത്യജിച്ച് പറക, പിശാച് ദൈവത്തോട് പറഞ്ഞിരുന്ന അതേ കാര്യം അവൻ നിന്നെ ത്യജിച്ച് പറയും. അതിന്റെ രണ്ടാമധ്യായം നമുക്ക് വളരെ വേഗത്തിൽ ആ രണ്ട് വാക്യങ്ങളൊന്നും നോക്കാം. രണ്ടാമധ്യായം ഇയ്യോബിന്റെ പുസ്തകം രണ്ടാമധ്യായം അതിന്റെ അഞ്ചാമത്തെ വചനം, നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. ഇത് ആര് പറഞ്ഞതാണ്? സാത്താൻ പറഞ്ഞതാണ്. സാത്താൻ പറഞ്ഞു, തൊക്കിന് പകരം തൊക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും എന്ന് സാത്താൻ ദൈവത്തോടെ പറഞ്ഞു. ഉടനെ അതിന്റെ ഒൻപതാമത്തെ വാക്യം നോക്കുക, അതവിടെ ഇയ്യോബിന്റെ ഭാര്യ പറയുന്നതാണ്, നീ ഇനിയും നിന്റെ പട്ടി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചുകളാണ്. നോക്കുക, സാത്താൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ്, ത്യജിച്ച് പറഞ്ഞ്, നിന്റെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും എന്ന് പറഞ്ഞ അതേ പ്രയോഗം തന്നെ ഇയ്യോബിന്റെ ഭാര്യയും പറയുന്നു. നീ എന്തിനാ നിന്റെ പട്ടി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് നോക്കുക, ആത്മാഭിമാനം, ഈ പറയുന്ന ഓ അവനവനെ കുറിച്ചുള്ള ചിന്ത, ആ കുറിച്ചുള്ള ആ നിഗളം, അതുള്ളവര് സാത്താന്റെ കയ്യിലെ ഉപകരണമാണ് എന്ന് നാം ഓർത്തിരിക്കണം. നിഗളം നിഗളം, ആ നിലയില് അവള് ഇയ്യോബിന്റെ ഭാര്യ ആ നിലയിലുള്ളവളായിരുന്നു. അവള് പറഞ്ഞു, ഇനി ആരെങ്കിലും ഈ ദൈവഭക്തി പിടിച്ചോണ്ട് നിൽക്കുമ്പോ ഇത്രയൊക്കെ കിട്ടിയിട്ടും പഠിച്ചില്ലേ, വിട്ടുകള, ഓ എന്നിട്ട് ത്യജിച്ച് പറ എന്ന് പറഞ്ഞു. ഇയ്യോബ് പറഞ്ഞു, അങ്ങനെയല്ല, ദൈവത്തിൽ നിന്ന് നമ്മൾ നല്ലത് കൈക്കൊള്ളുന്നു, തിന്മയായത് നമുക്ക് കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞ് അവന്റെ പാത്രം ഒഴിഞ്ഞതായിരുന്നു. അവൻ ആത്മാവിലെ ദരിദ്രനായിരുന്നു, അവൻ അത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞു. വ്യത്യസ്തമായ സാഹചര്യങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോ അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നത് ഒരു ഡിമാൻഡ് ഇല്ലാത്ത ഒരാൾക്കാണ്. അതേസമയം തന്റെ ഭക്തിയെ കുറിച്ച് ഒരു ഡിമാൻഡ് ഇയ്യോബിന് ഉണ്ടായിരുന്നെങ്കിൽ ഇയ്യോബ് ചോദിച്ചേനെ, ദൈവമേ ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ, എന്നിട്ട് എന്നോട് ഇങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെ ഒരു ഡിമാൻഡ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നില്ല. എന്നാൽ പിന്നീട് ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ ആ നിലയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കാം. പക്ഷെ ഈ ഭാഗത്ത് ഇയ്യോബിൽ ആ നിലയിൽ ഒരു ഡിമാൻഡ് കാണുന്നില്ല. അവന് ആത്മാവിന് അവന് ദരിദ്രനായിട്ട് നിന്നു, ഇല്ലാത്തവനായിട്ട് നിന്നു, അവന്റെ പാത്രം ഒഴിഞ്ഞു നിന്നു. അതുകൊണ്ട് അവൻ പറയുന്നു, ദൈവത്തിൽ നിന്ന് നമ്മൾ തന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് അവന് പറയുന്നു. ഓ, ആ സന്ദർഭത്തില് ദൈവം ആ വാക്കുകളെ കുറിക്കൊണ്ടു. പിന്നീട് അവൻ പറയുന്നു, ദൈവമേ നീ എന്നെ കൊന്നാലും എനിക്കൊരു ഡിമാൻഡില്ല, എനിക്കൊരു ഡിമാൻഡില്ല, ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും. നിന്നെ വിട്ട് ഞാൻ എവിടെ പോകും? നിത്യജീവന്റെ വഴികൾ നിന്റെ പക്കലുണ്ടല്ലോ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? പത്രോസിന്റെയും ഇയ്യോബിന്റെയും ഈ മനോഭാവങ്ങളെ താരതമ്യം ചെയ്ത് നോക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങളോട്, നമുക്ക് കറക്ഷനുകളോട്, നമ്മൾക്ക് ലഭിക്കുന്ന ഉപദേശങ്ങളോട് ഒക്കെ ഈ നിലയിൽ അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആത്മാവിലെ ദരിദ്രരാണ്, ഇല്ലെങ്കിൽ നമ്മൾ നിഗളികളാണ്, നമ്മുടെ പാത്രം നിറഞ്ഞിരിക്കുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവസാനം ഇയ്യോബിന്റെ ഭാര്യയെ കുറിച്ച് ഇവിടെ പറയുന്നതല്ലാതെ പിന്നെ ഇയ്യോബിന്റെ പുസ്തകം മുഴുവൻ. അപ്പൊ നിങ്ങൾ പറയുമായിരിക്കും, ഇയ്യോബിന്റെ ഭാര്യ ഒടുവില് കാര്യങ്ങളെല്ലാം ഭംഗിയായപ്പോ വീണ്ടും ഇയ്യോബിന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചല്ലോ. ഇയ്യോബ് അനുഗ്രഹിക്കപ്പെട്ടവ, ഇയ്യോബിന്റെ ഭാര്യയും അനുഗ്രഹിക്കപ്പെട്ട് കാണുമല്ലോ എന്ന് ചിലർ പറയും. പക്ഷെ ചിലർ പറയുന്നത് രണ്ടാമത് ഇവിടെ ഇയ്യോബിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അവളെ പിന്നീട് കാണുന്നതേയില്ല. അവളെ ഒന്നുകിൽ ഇയ്യോബിനെ വിട്ടുപോയി, അല്ലെങ്കിൽ ദൈവം ആ നിലയിൽ അവളെ ന്യായം വിധിച്ചിരിക്കാം. ഏതായാലും ഇയ്യോബിന്റെ അടുത്ത ആ അനുഗ്രഹീതമായ ജീവിതത്തിൽ അവൾക്ക് ആ നിലയിൽ ഒരു പങ്കുണ്ടാകുകയില്ല. അവനെ ആ നിലയില് 10 മക്കളെ വീണ്ടും 7 പുത്രന്മാരെയും 3 പുത്രിമാരെയും വീണ്ടും പ്രസവിക്കത്തക്കവണ്ണമുള്ള ആരോഗ്യത്തോടും ആ നിലയിലുള്ള യൗവനത്തോടു കൂടെ ഒന്നും ഈ സ്ത്രീക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. അത് ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലഘട്ടത്തിൽ നിലവിലിരുന്നത് പോലെ മറ്റൊരു ഭാര്യയിലോ കുറച്ചുകൂടെ ചെറുപ്പമുള്ള ഒരാളിലോ വീണ്ടും നടത്തിയൊരു വിവാഹത്തിലോ ഉണ്ടായ കുഞ്ഞുങ്ങളാകാം എന്ന് ചിലർ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാനല്ല തുനിയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം തന്ന ഒരു കറക്ഷനെ ഏറ്റെടുക്കാൻ ഒക്കാതെ വന്ന യോബിന്റെ ഭാര്യ പിന്നീട് അവൾ ചിത്രത്തിൽ പോലും കാണുന്നില്ല. എന്നാൽ ദൈവം എന്നെ കൊന്നോട്ടെ എന്ന് പറഞ്ഞ ഇയ്യോബ് വീണ്ടും ഓ എല്ലാവരുടെയും ആദരങ്ങൾക്ക് പാത്രമായിട്ട് വീണ്ടും ദൈവത്തിന്റെ വിടുതൽ അറിഞ്ഞവനായിട്ട് അവസാന അധ്യായത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ പല കഥാപാത്രങ്ങളെ ബൈബിളിൽ നിന്നുള്ളവരെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാനായിട്ട് കഴിയും. പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച ഒരു വേദഭാഗത്തോട് ചേർത്ത് ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നാണല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തില് ലവോദിക്യാ സഭയോട് പറയുന്ന ആ കാര്യം എന്താ പറയുന്നത്? അതിന്റെ 17-ാമത്തെ വാക്യം, ആത്മാവിലെ ദരിദ്രാവസ്ഥയുടെ നേരെ എതിരായ അവസ്ഥയാണ്. വെളിപ്പാട് പുസ്തകം 3:17 നമ്മൾ കാണുന്നു, ലവോദിക്യാ സഭയുടെ ദൂതനെ സംബന്ധിച്ചിടത്തോളം കാണുന്നു. അവൻ എന്താണ്? അവൻ ദരിദ്രനല്ല. അവൻ എന്താ? അവന് പറയുന്നത്, ഞാൻ ധനവാനാണ്, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ഈ 3 കാര്യങ്ങളും സത്യത്തിൽ ഒരു കാര്യം തന്നെയല്ലേ? ധനവാനാണ്, സമ്പന്നനായിരിക്കുന്നു, സമ്പന്നന് എന്തിനെങ്കിലും മുട്ടുണ്ടോ? ഞാൻ ഒന്നിനും മുട്ടുമില്ല. ഈ 3 കാര്യങ്ങളും സത്യത്തിൽ ഒന്ന് തന്നെ. അപ്പൊ നോക്കുക, ഞാൻ ധനവാനാണ്, സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല എന്നവ പറയുമ്പോൾ അത് 3 കാലങ്ങളെ പോലും കാണിക്കുന്നതാണ്. ഞാൻ ധനവാനാണ്, ഓ ഭൂതകാലത്തിലെ ഞാൻ ധനവാനാണ്, ഞാൻ ഇപ്പോൾ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഭാവിയിൽ ഒരു മുട്ടുമില്ല. ഈ കാര്യങ്ങളിലെല്ലാം അവന് വളരെ കോൺഫിഡന്റ് ആണ്, അവൻ വളരെ ആത്മവിശ്വാസമുള്ളവനാണ്. എന്നാൽ അങ്ങനെ അവൻ പറയുമ്പോ കർത്താവിന് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. യഥാർത്ഥത്തിലുള്ള അവന്റെ മനോഭാവം, എന്താ അവന്റെ അവസ്ഥ? യഥാർത്ഥത്തിലുള്ള അവന്റെ അവസ്ഥ, അവൻ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും. പ്രിയമുള്ളവരെ, നാം ആത്മാവിന് ദരിദ്രരായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്? ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്ന ലവോദിക്യാ സഭയുടെ ദൂതന്റെ അവസ്ഥയിലായി പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ ധനവാനാണെന്നും സമ്പന്നനാണെന്നും ഒന്നിനും മുട്ടില്ലാത്തവനാണെന്നും പറഞ്ഞ ലവോദിക്യാ സഭയുടെ ദൂതനെ ദൈവം നോക്കുമ്പോൾ അവന്റെ യഥാർത്ഥ അവസ്ഥ, അവൻ ദരിദ്രനാണ്. ആത്മാവിലെ ദാരിദ്ര്യമല്ല, ശരിക്കും അവന് ദരിദ്രനാണ്, ഇവയൊന്നുമില്ലാത്തവനാണ്. അപ്പോ അതിൽ നിന്ന് നമുക്ക് കരുതാവുന്ന കാര്യം, യഥാർത്ഥത്തിൽ ആത്മാവിൽ ദരിദ്രനായ ഒരുവൻ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്തായിരിക്കും? സമ്പന്നനായിരിക്കും, സമ്പന്നനായിരിക്കും. പ്രിയമുള്ളവര്, ഈ രണ്ട് തമ്മിലുള്ള ഒരു താരതമ്യം നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയും. ആത്മാവിലെ ദരിദ്രനായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം നിൽക്കുന്നില്ലെങ്കിൽ നാം ഈ ലവോദിക്യാ സഭയുടെ ആ ദൂതന്റെ അവസ്ഥയിൽ ചെന്ന് എത്തിച്ചേർന്നിരിക്കും. നമുക്ക് ആ നിലയിൽ പോകാനായിട്ട് നമുക്ക് താല്പര്യമില്ല. നാം ആത്മാവിലെ ദരിദ്രരായിട്ട് നിൽപ്പാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ അതെങ്ങനെ ലഭിക്കും? ഓ, സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ, വ്യത്യസ്തമായ അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ, അതുപോലെ കർത്താവിന്റെ കറക്ഷനോടുള്ള ബന്ധത്തിൽ, ദൈവമേ നീ സഹായിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കർത്താവിനെ മുറുകെ പിടിക്കുന്ന പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, ഇതിലെല്ലാം നമ്മൾ ദരിദ്രരാണെങ്കിൽ ആ കാര്യം അവിടെയെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഞാൻ ആത്മാവിൽ ദരിദ്രനാണെന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ആത്മാവിലെ ദരിദ്രനാണ് എന്ന് നമ്മൾ തന്നെ അങ്ങ് വിശ്വസിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ വളരെ ദരിദ്രനാണ്. നമ്മൾ ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പലപ്പോഴും. ഞാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കൃമിയും പുഴുവും പൊടിയും എന്നൊക്കെ അങ്ങ് സാക്ഷ്യം പറയുക. അങ്ങനെ പറഞ്ഞു പണ്ടൊരു അമ്മച്ചിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവള് കൃമിയും പുഴുവും പൊടിയും എന്നെല്ലാം പറഞ്ഞു വന്നപ്പം അവള് വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടു. അൽപ്പയും എന്ന് കണ്ടപ്പോ അവള് വിചാരിച്ചു അൽപ്പയേക്കാളും കുറച്ചുകൂടെ ചെറുതായിരിക്കും അൽഫ എന്ന് വിചാരിച്ച്, അൽഫയും ഒമേഗയും ഏറ്റവും ചെറുത്. അങ്ങനെ പറഞ്ഞു പോയി. നമ്മളും അങ്ങനൊന്നും പറയുന്നില്ല. നമുക്ക് ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമ്മളാരും സാക്ഷ്യത്തില് ഞാന് പൊടിയും കൃമിയും അൽഫയും ഒമേഗയും എന്ന് പറയുന്നില്ലെങ്കിലും നമ്മൾ പലപ്പോഴും പറഞ്ഞ് നമ്മൾ ആത്മാവിലെ ദരിദ്രരായിട്ട് അങ്ങ് നിൽപ്പാൻ ആയിത്തീരാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ വാക്കുകൾക്കപ്പുറത്ത് മനോഭാവങ്ങളെ നോക്കുന്ന ഒരു കർത്താവിനെയാണ് നാം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്. പിന്നെയുള്ളവരെ, നമുക്ക് കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കർത്താവിനെ കബളിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. നമുക്ക് ആത്മാവിലെ ദരിദ്ര അവസ്ഥയിൽ നിൽക്കുന്നവരുടെ അവർക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയാനുണ്ട്. റോമർക്കിന്റെ ലേഖനം അതിന്റെ 14-ാം അധ്യായത്തിൽ നിന്ന് ഒരു വചനം കൂടെ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. റോമർക്കിന്റെ ലേഖനം 14-ാം അധ്യായത്തില് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർക്കാണ്, എങ്ങനെയുള്ളവർക്ക്? 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പോൾ ആത്മാവിൽ ദരിദ്രരായവർക്കാണ് സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം, രണ്ടും ഒന്നാണ് എന്ന് പറയുന്നുണ്ട്, വ്യത്യസ്തമായിട്ട് പറയുന്ന ആളുകളുണ്ട്. എങ്കിലും ആത്മാവിൽ ദരിദ്രരായവർക്ക് ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യത്തിന്റെ മുഴുവൻ മെച്ചവും അവർക്ക് ലഭിക്കുന്നതാണ്. ഓ, ദൈവരാജ്യത്തിന്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ആ, അവിടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. സഹോദര സഹോദരി, നീ ആത്മാവിൽ ദരിദ്രനായിട്ട് ആത്മാവിൽ ദരിദ്രയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഓ, ഈ കാര്യങ്ങളെല്ലാം നിന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ടായിരിക്കും. ഒരു പക്ഷേ നീ മറ്റുള്ളവരുടെ മുമ്പില് അല്ലെങ്കിൽ ദൈവസന്നിധിയിലെ കണ്ണീര് വാർക്കുന്നവളായിരിക്കും, പക്ഷെ ഉള്ളില് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഉള്ളവളായിരിക്കും. അതുപോലെ തന്നെ നീതിയുള്ളവളായിരിക്കും. ഓ, സമാധാനമുള്ളവളായിരിക്കും. മറ്റുള്ളവരോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ. പ്രിയമുള്ളവരെ, ആത്മാവിലെ ദരിദ്രരായ ആളുകൾക്ക് ദൈവരാജ്യം, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. നമുക്ക് ആ നിലയിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ അർപ്പിക്കാം. ദൈവത്തോട് പറയാൻ, കർത്താവേ, ഞാൻ ഈ വർഷങ്ങൾ കൊണ്ട് പലപ്പോഴും ഒരു സ്വയം പര്യാപ്തത, നിന്നെ വേണ്ടാത്തവണ്ണം ഉള്ള സ്വയം പര്യാപ്തതയിൽ എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, അതിൽ നിന്ന് മാറി നിന്നെ മുറുകെ പിടിക്കുന്ന ആ നിസ്സഹായതയിൽ, പത്രോസിന്റെ, ഇയ്യോബിന്റെ ആ അവസ്ഥയിൽ, നെഹെമ്യാവിന്റെ അവസ്ഥയിൽ ആ നിലയിൽ നിൽപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പറയാം. വാക്കുകൾ കൊണ്ട് പറഞ്ഞു ദരിദ്രരാകാതെ യാഥാർത്ഥ്യങ്ങളോടുള്ള ബന്ധത്തിൽ, ദൈനംദിന അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ, നമുക്ക് നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളോടുള്ള ബന്ധത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ പൂവർ ഇൻ സ്പിരിറ്റ് ആണെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ തെളിയിച്ചു കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. ആ കാര്യത്തെ നാം ഗൗരവത്തോടെ എടുക്കുന്നില്ലെങ്കിൽ നാം ലബോദിക്കയിലെ ആ സഭയുടെ ദൂതന്റെ അവസ്ഥയിൽ എത്തിച്ചേരും. നാം ധനവാൻ, സമ്പന്നൻ, ഒന്നിനും മുട്ടില്ല ആ അവസ്ഥയിൽ എത്തിച്ചേരും. കർത്താവ് നമ്മളെ പലപ്പോഴും പരീക്ഷകളിലൂടെ നടത്തുന്നത് എന്തിനാ? നമ്മുടെ ബലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാ. ഓ, മുടിയൻ പുത്രൻ അവൻ ദൂരദേശത്തായിരുന്നപ്പോ അവന് മുട്ടുവന്നു എന്ന് നമ്മൾ കാണുന്നു. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത ആ നിലയിലുള്ള ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടുന്നത് കർത്താവ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമ്മളെ കാണിക്കാൻ വേണ്ടിയാ. നമ്മളെ പരിശുദ്ധാത്മാവിന്റെ ആ നീഡിൽ നിർത്താൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് ആവശ്യക്കാരായിട്ട് നിർത്താൻ വേണ്ടി കർത്താവ് നമ്മളെ ആ നിലയിൽ പലപ്പോഴും ആക്കും. നമുക്ക് ഈ കാര്യങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായി സംഭവിക്കുന്ന കാര്യങ്ങളെ കർത്താവ് കാണുന്ന നിലയിൽ, കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ നമുക്കതിനെ കാണാം, അതിനെ സ്വീകരിക്കാം. ആത്മാവിൽ ദരിദ്രരായ ആളുകൾക്ക് പല വാഗ്ദാനങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ കർത്താവേ, ഞാൻ ദരിദ്രനാകുന്നു, നീ എന്നെ സഹായിക്കണമേ എന്നൊക്കെ പറയുന്നത് ആരാ? ദാവീദിനെ പോലുള്ള രാജാക്കന്മാരാ പറയുന്നത്. 70-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുമ്പോ, ഞാന് ദരിദ്രനാകുന്നു, ഞാൻ ഒന്നുമില്ലാത്തവനാകുന്നു, നീ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ, നീ തന്നെ സഹായകനും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു കർത്താവേ, നീ താമസിക്കരുതേ എന്നൊക്കെ കർത്താവിന്റെ സഹായത്തിന് വേണ്ടി ഓ വിളിച്ചപേക്ഷിക്കുന്ന നീഡിയായിട്ടുള്ള ആ ആളുകൾ, അവരൊക്കെ ഭൗതികമായിട്ട് രാജാക്കന്മാരായിരുന്നു. ദാവീദ് രാജാവായിരുന്നു. പക്ഷേ അവന്റെ അവസ്ഥയോ അവന്റെ മനോഭാവം ദൈവത്തിന്റെ മുമ്പാകെ എപ്പോഴും കർത്താവേ, നീ എന്നെ സഹായിച്ചാലേ എനിക്ക് നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള അവസ്ഥയിൽ 69-ാം സങ്കീർത്തനത്തിന്റെ 33-ാം വാക്യം നോക്കുക. ഞാൻ വീണ്ടും 1-2 വാക്യങ്ങളിലൂടെ വായിച്ചു പോവുകയാണ്. 69-ാം സങ്കീർത്തനം അതിന്റെ 33-ാം വാക്യം, യഹോവ ദരിദ്രന്മാരുടെ പ്രാർത്ഥന കേൾക്കും. സഹോദര സഹോദരി, നീ ആത്മാവിന് ആ നിലയില് ഒന്നുമില്ലാത്തവനായിട്ട് നിൽക്കുമെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. 40-ാം സങ്കീർത്തനത്തിൽ നമ്മൾ നോക്കുമ്പോ അതിന്റെ 17-ാം വചനത്തിൽ ശ്രദ്ധിക്കുക. 17-ാം വചനത്തിൽ, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ എളിയവനും ദരിദ്രനുമായിട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ കർത്താവ് നിന്നെ കുറിച്ച് വിചാരിക്കും. എന്ന് മാത്രമല്ല, കർത്താവ് നിന്നെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യും. 40-ാമത്തെ സങ്കീർത്തനം അതിന്റെ 17-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. കർത്താവ് നമ്മളെക്കുറിച്ച് വിചാരിക്കും, നമ്മളെക്കുറിച്ച് വിടുവിക്കുന്നവനാണ് കർത്താവ്. 72-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇതാ മറ്റൊരു മനോഹരമായ വാക്യം കാണുന്നു. അതിന്റെ 13-ും 14-ും വാക്യങ്ങൾ, എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും, ദൈവം നിന്നെ ആദരിക്കും, നിന്റെ ജീവനെ അവൻ രക്ഷിക്കും, പീഡയിൽ നിന്ന് സാഹസത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കും, അഥവാ നിനക്ക് എവിടെയെങ്കിലും മുറിവേറ്റാൽ നിന്റെ രക്തം അവന് വിലയേറിയതായിരിക്കും. നോക്കുക എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ആ നിലയിൽ ദൈവസന്നിധിയിൽ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകുന്നത്. യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഒടുവിലത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദൈവസന്നിധിയിലെ വിറയ്ക്കുന്ന ആ ഭാഗം മലയാളത്തിൽ നാം കാണുമ്പോൾ അവിടെ ദരിദ്രൻ എന്നൊരു പ്രയോഗമില്ല, പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. 66:2, ഓ എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും, അവിടെ ദരിദ്രനും മനസ്സ് തകർന്നവനും എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത്. എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. നോക്കുക, ദൈവത്തിന്റെ കടാക്ഷം നിനക്ക് വേണം, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കണം, ദൈവം നിന്നെ കുറിച്ച് വിചാരിക്കുകയും നിന്നെ വിടുവിക്കുകയും ചെയ്യണം, ദൈവം നിന്നെ ആ നിലയിൽ ആദരിക്കുകയും രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും വിലയേറിയതായിട്ട് കാണുകയും വേണം. നമ്മളിപ്പോൾ പല വാക്യങ്ങളാണ് വായിച്ചത്, അവിടെയെല്ലാം അതിനായിട്ട് ഒരു കാര്യമാണ്, ഒരു കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ. എന്താണ്? ദരിദ്രനായിട്ട് നിൽക്കുക. കേവലം സാമ്പത്തികമായ രംഗത്ത് ദരിദ്രനായിട്ട് നിന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല, നമുക്കറിയാം. അതല്ല ദൈവം നോക്കുന്നു. അതിനപ്പുറത്ത് ഓ ദൈവവും വാകെ, ദൈവവും വാകെ, താഴ്മയില് താഴ്മയില്, കർത്താവെ നിന്റെ സഹായമില്ലാതെ എനിക്ക് പറ്റുകയില്ല എന്നുള്ള മനോഭാവത്തിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ ദൈവം നമ്മെ സഹായിക്കും. ദൈവരാജ്യം അങ്ങനെയുള്ളവരുടേതാണ്, സ്വർഗരാജ്യം അങ്ങനെയുള്ളവരുടേതാണ്. നോക്കുക അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ വരുമ്പോഴോ, അങ്ങനെയുള്ളവരെ ദൈവസന്നിധിയിൽ ആ നിലവിളിക്കുമ്പം അവന് കരയാതിരിക്കാനായിട്ടൊക്കെയല്ല. അതിന്റെ തൊട്ട് താഴെയും 10 സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സഹോദരി സഹോദര, നീ ദൈവസന്നിധിയിൽ നിസ്സഹായതയോടെ നിലവിളിക്കുമ്പോൾ കരയുമ്പോൾ നിനക്ക് ആശ്വാസം ലഭിക്കും, ആശ്വാസം ലഭിക്കും. ഇതെല്ലാം ദൈവത്തിന്റെ വചനങ്ങളാണ്. ഈ വചനങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം. വർഷങ്ങൾ കഴിയും തോറും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്നവരായിട്ട് നിൽക്കുകയല്ല, മറിച്ച് ഓരോ സന്ദർഭത്തിലും ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിട്ടും ആ നിലയിൽ നമുക്ക് നിൽക്കാം. ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത്, കർത്താവേ, ഈ വർഷങ്ങളുടെ ഓ പല അനുഭവങ്ങൾ കൊണ്ട് എന്റെ പാത്രം അങ്ങ് നിറഞ്ഞുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും എന്നെ എന്തിയാക്കുന്നു, ഞാൻ അതിനെ ഒഴുകിക്കളയുന്നു. കർത്താവേ, ഞാൻ ശൂന്യനായിട്ട് വീണ്ടും നിന്റെ മുമ്പിൽ നിൽക്കട്ടെ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ള അവസ്ഥയില് കർത്താവേ, ആ ഒരു നിലവിളിയോടെ ഞാൻ എപ്പോഴും നിൽക്കട്ടെ. കർത്താവേ, പത്രോസിന്റെ ആ നിസ്സഹായത എനിക്ക് തരണമേ, ഇയോബിന്റെ ആ നിസ്സഹായത എനിക്ക് തരണമേ കർത്താവേ, നെഹെമ്യാവിന്റെ ആ മനോഭാവം എനിക്ക് തരണമേ കർത്താവേ. അങ്ങനെ ഞാൻ അവിടുത്തെ സന്നിധിയിൽ നിൽക്കും. സ്വർഗരാജ്യം, ദൈവരാജ്യം, അതിന്റെ മഹത്വം, അതിന്റെ എല്ലാ സാധ്യതകളും എനിക്കുള്ളതായിരിക്കും. കർത്താവേ, ഞാൻ കരയുമ്പോൾ അവിടെ തന്നെ ആശ്വസിപ്പിക്കും. ഓ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ലോകത്തിന്റെ ആശ്വാസമല്ല, സർവാശ്വാസങ്ങളുടെയും പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് തന്നെയുള്ള ആശ്വാസം അത് നമുക്ക് ലഭിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ എത്രയും എളിമയോടെ നമ്മളെ തന്നെ വീണ്ടും സമർപ്പിക്കാം. നമ്മുടെ പാത്രങ്ങളെ നമുക്ക് എന്തിയാക്കാം. ആരെങ്കിലും ഇന്ന് ദൈവസന്നിധിയിൽ ഓ പാത്രങ്ങൾ നിറഞ്ഞവരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് മാറ്റി ഒഴിഞ്ഞവരായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. ദൈവം നമ്മെ സഹായിക്കും. ആത്മാവിൽ ദരിദ്രരായിരുന്ന ആ കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. നമ്മളെ ശിഷ്യന്മാരാകാനായിട്ട് ആഗ്രഹിക്കുകയും ആ നിലയിൽ താല്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ്. നമ്മളോടുള്ള സന്ദേശമാണ്, ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവന്മാർ, ദൈവരാജ്യം സ്വർഗരാജ്യം അവർക്കുള്ളത്. ആമേൻ.